താങ്കൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ അതിന്റേതായ പ്രവൃത്തികൾ താങ്കളിൽ നിന്ന് കാണുവാൻ കഴിയണം. അങ്ങനെയുള്ള പ്രവൃത്തികൾ താങ്കളിൽ ഇല്ല എങ്കിൽ താങ്കൾ രക്ഷിക്കപ്പെട്ടവനല്ല.
ശ്രോതാക്കൾക്ക് നമസ്കാരം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അതെ, ജീവനും ശക്തിയുമായ ഈ വചനം നമ്മുടെ സ്വന്തം സാഹചര്യങ്ങളിൽ ഇരുന്ന് പഠിക്കുവാൻ ലഭിക്കുന്ന അവസരം എത്രയോ അനുഗ്രഹകരമാണ്. വളരെ വിലയുറ്റതായ ഈ അവസരത്തെ പ്രയോജനപ്പെടുത്തുന്ന എല്ലാവരോടും ഞങ്ങളുടെ നന്ദിയെ അറിയിക്കട്ടെ. ഇന്നും നമുക്ക് പഠനത്തിലേക്ക് കടക്കാം. ജോർജ് ഫിലിപ്പ് സംസാരിക്കുന്നു. ശ്രദ്ധിച്ചാലും
താങ്കൾ ഏറ്റവുമധികം വില കൽപ്പിക്കുന്നത് എന്തിനാണ്? നാം ഏറ്റവുമധികം മൂല്യമുള്ളതായി കാണുന്നവയ്ക്ക് വേണ്ടി മാത്രമേ സമയം കാണുകയുള്ളൂ. അതിനുവേണ്ടി എല്ലാം ചിലവഴിക്കുവാൻ നാം തയ്യാറുമായിരിക്കുമില്ലേ? സുഖമാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് മറ്റെല്ലാം വില കുറഞ്ഞതായിരിക്കും. ആ വ്യക്തിയുടെ സമയം, സമ്പത്ത്, സ്ഥാനമാനങ്ങൾ, അങ്ങനെ എല്ലാം സുഖമെന്ന കാര്യത്തിനുവേണ്ടി വലിച്ചെറിയും. എന്തിനധികം പവിത്രമായ ബന്ധങ്ങൾ പോലും സുഖത്തിനുവേണ്ടി തകർക്കുവാൻ മനുഷ്യൻ മടിക്കില്ല. അങ്ങനെ അവിഹിത ബന്ധങ്ങളിലും അന്യായമാർഗങ്ങളിലും സുഖിക്കും. ധനം ഏറ്റവും വലുതായി കാണുന്നവർ മറ്റെല്ലാം വലിച്ചെറിഞ്ഞ് ധനത്തിന്റെ പിൻപെ പോകും. അങ്ങനെയുള്ളവർക്ക് സുഖമൊരു പ്രശ്നമല്ല. പട്ടിണി കിടന്നും അവർ പണമുണ്ടാക്കും, ധനം വാരിക്കൂട്ടും. അവർക്കുള്ള സമയവും സ്വാധീനവും വിദ്യാഭ്യാസവും ബന്ധങ്ങൾ പോലും പണമുണ്ടാക്കുവാൻ മാത്രമുള്ള ഉപാധിയായി ഇങ്ങനെയുള്ളവർ കാണും. അധികാരത്തിനും പ്രശസ്തിക്കുമൊക്കെ ഓടുന്നവരും ഈ പറഞ്ഞതുപോലെയാണ്. തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതായി തങ്ങൾ കണ്ടുവച്ചിരിക്കുന്നവയെ തൊടുവാൻ ആരെയും അനുവദിക്കില്ല. വിശുദ്ധ പൌലോസ് തന്റെ ജീവിത മൂല്യത്തിനുണ്ടായ ഒരു വ്യതിയാനത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നു. ഒരു കാലത്ത് തന്റെ ജീവൻ പോലും പണയം വെച്ച് താൻ ഓടിയിരുന്ന പലതിനെയും ചപ്പെന്നും ചവറെന്നും കാണുവാനിടയായ അനുഭവം. അത് രസമുണ്ടല്ലേ? നമുക്ക് അതുതന്നെ ഇന്ന് പഠിക്കാം. ഫിലിപ്പി ലേഖനം 3 ആദ്യത്തെ ചില വാക്യങ്ങൾ നാം ഇന്നലെ പഠിച്ചതായിരുന്നല്ലോ. ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നതിലൂടെ വേണം ഒരുവൻ രക്ഷ പ്രാപിക്കേണ്ടതെന്ന് പഠിപ്പിച്ച യഹൂദ മതാനുസാരികളായ ചിലരോട് വിശുദ്ധ പൌലോസിന് പറയുവാനുണ്ടായിരുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. 4 വാക്യത്തിൽ നാം കണ്ടത്, പക്ഷേ എനിക്കും ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്. മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയാൽ എനിക്കധികം. ആർക്കെങ്കിലും ജഡത്തിൽ ആശ്രയിക്കാൻ കഴിയുമെങ്കിൽ അവരിലധികമായി എനിക്ക് കഴിയുമെന്നാണ് പൌലോസ് പറയുന്നത്. മതഭക്തിയിൽ മറ്റാരെക്കാളും താൻ പിന്നിലല്ല എന്നത്ര പൌലോസ് പറയുന്നത്. ഒരിക്കൽ താൻ ആശ്രയമായി കരുതിയിരുന്ന 7 കാര്യങ്ങളുടെ പട്ടിക തുടർന്ന് പൌലോസ് പ്രസ്താവിക്കുന്നു. മതം കൊണ്ട് ആർക്കെങ്കിലും രക്ഷിക്കപ്പെടുവാൻ കഴിയുമായിരുന്നെങ്കിൽ തർസോസുകാരനായ ശൌലായിരുന്നിരിക്കും അവരിൽ ഒന്നാമൻ. 5-6 വാക്യങ്ങളിൽ നാം കാണുന്നു, 8 നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യൻ. ഇന്നും ചില ആളുകൾ ഈ കാര്യങ്ങൾ ആത്മാഭിമാനത്തോടെ കരുതുന്നവയാണ്. എന്നാൽ അവയിൽ ഒന്നും താങ്കളെ രക്ഷിക്കയില്ല സുഹൃത്തെ. 1, 8 പരിച്ഛേദനയേറ്റവൻ. മോശയുടെ ന്യായപ്രമാണ വ്യവസ്ഥയിലെ അടിസ്ഥാനപരമായ ഒരു ആചാരമായിരുന്നു അത്, പരിച്ഛേദന. അവന്റെ മാതാപിതാക്കന്മാർ അവനെ പരിച്ഛേദനയ്ക്കായി 8 എടുത്തുകൊണ്ടുപോയി എന്നർത്ഥം. അതായത്, തനിക്ക് ദൈവഭയമുള്ള മാതാപിതാക്കന്മാരുണ്ടായിരുന്നു എന്ന കാര്യം പൌലോസ് വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് അവർ അവനെ വളർത്തിക്കൊണ്ടുവന്നു. കർത്താവായ യേശുവിനും ദൈവഭക്തിയുള്ള മാതാപിതാക്കന്മാരുണ്ടായിരുന്നു എന്നും അവർ അവനെ പരിച്ഛേദനയ്ക്കായി ദൈവാലയത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു എന്ന കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. ഞാൻ 8 പരിച്ഛേദനയേറ്റവനാണ്, എനിക്ക് ദൈവഭക്തിയുള്ള മാതാപിതാക്കന്മാരുണ്ടായിരുന്നു എന്നത്ര പൌലോസ് പറയുന്നത്. 2, ഇസ്രായേൽ ജാതിക്കാരൻ. ന്യായപ്രമാണം അനുസരിക്കണമെന്ന് വാദിച്ചവരിൽ പലരും സമ്മിശ്ര ജാതിക്കാരായിരുന്നു. എന്നാൽ പൌലോസ് അങ്ങനെയുള്ളവനല്ലായിരുന്നു. അവൻ ഇസ്രായേൽ ജാതിക്കാരനായിരുന്നു. പൌലോസിനൊരു വംശപാരമ്പര്യവും ഒരു പശ്ചാത്തലവും ഉണ്ടായിരുന്നു. താൻ ഏത് ജാതിക്കാരനാണെന്ന വസ്തുതയും പൌലോസിന് അറിയാമായിരുന്നു. മൂന്നാമതായി ബെന്യാമിൻ ഗോത്രക്കാരൻ നല്ല കുടുംബക്കാരനാണെന്ന് പറയുന്നത് പോലെയുള്ള പ്രസ്താവനയാണിത്. വൃദ്ധനായ യാക്കോബിന്റെ ഇഷ്ടപുത്രനായിരുന്നു ബെന്യാമിൻ. ബെന്യാമിനെ പ്രസവിക്കുമ്പോൾ റാഹൽ മരിച്ചു. ജീവൻ പോകുന്ന സമയം അവൾ അവന് എന്റെ ദുഃഖപുത്രൻ എന്ന് പേർ വിളിച്ചു. എന്നാൽ യാക്കോബ് അവന് ബെന്യാമീൻ, അതായത് എന്റെ വലങ്കരമായ പുത്രൻ എന്ന് പേരിട്ടു. നോക്കണേ, പെനിയലിനു മുമ്പ് യാക്കോബിന്റെ ജീവിതത്തിലെ പ്രകാശബിന്ദുവായിരുന്നത് റാഹേലായിരുന്നു. അവൻ ശിശുവായ ബെന്യാമീനെ നോക്കിയപ്പോൾ റാഹേലിന്റെ മകനായി അവനെ കണ്ടിരുന്നു. ബെന്യാമീൻ യാക്കോബിന്റെ വലങ്കരവും ഊന്നുപടിയുമായി തീർന്നു. ഇസ്രായേലിലെ ഒന്നാമത്തെ രാജാവ് ബെന്യാമിൻ ഗോത്രക്കാരനായിരുന്നു. അവന്റെ പേരാണ് ശൗൽ എന്നുള്ളത്. തർസോസിലെ ശൌലിന് ആ പേര് രാജാവായിരുന്ന ശൌലിൽ നിന്നാണ് ലഭിച്ചത് എന്നത്ര ഞാൻ ചിന്തിക്കുന്നത്. അതിനാൽ ആത്മാഭിമാനത്തോടെ ഞാൻ ബെന്യാമിൻ ഗോത്രക്കാരനാണെന്ന് പൌലോസിന് പറയുവാൻ കഴിയുമായിരുന്നു. എന്റെ പിതാവ് ഒരു സുവിശേഷ പ്രസംഗകനായിരുന്നു എന്ന് പറയുവാൻ കഴിയുന്നത് ഒരു നല്ല കാര്യമാണല്ലേ. പൌലോസിനെ സംബന്ധിച്ചിടത്തോളം ബെന്യാമിൻ ഗോത്രത്തിൽപ്പെട്ടവനായിരിക്കുന്നത് ഒരു മുതൽക്കൂട്ടായിരുന്നു. നാലാമതായി, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ. പൌലോസ് ഒരു നേതാവായിരുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം. മതപരമായ കാര്യങ്ങളിൽ ഉന്നത നിലവാരം പുലർത്തിയിരുന്നവൻ എന്നർത്ഥം. അവൻ ഏറ്റവും ഉയർന്ന സ്ഥാനം വഹിച്ചിരുന്നു. അഞ്ചാമതായി, ന്യായപ്രമാണം സംബന്ധിച്ച് പരീക്ഷൻ. ഇസ്രായേലിൽ ഏറ്റവും ശ്രേഷ്ഠരായി കരുതിയിരുന്നവരാണ് പരീശന്മാർ. മതരാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരായിരുന്നു പരീശന്മാർ. ഒരു രാജ്യം സ്ഥാപിക്കുക എന്നതായിരുന്നു അവരുടെ ഉദ്ദേശം. പ്രവാസകാലത്തോ അതിന് അല്പം കഴിഞ്ഞോ ആണ് അവർ ഒരു പാർട്ടിയായി തീർന്നത്. തിരുവചനത്തിൽ അവർ അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. ദൂതന്മാരിൽ അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു. അതിശയങ്ങളിലും ഉയർത്തെഴുന്നേൽപ്പിലും അവർ വിശ്വസിച്ചിരുന്നു. രാഷ്ട്രീയമായി നോക്കിയാൽ അവർ തികച്ചും ദേശീയ ചിന്താഗതിക്കാരായിരുന്നു. രാഷ്ട്രീയമായ ഇടപെടലിൽ കൂടി തങ്ങൾക്ക് രാജ്യം സ്ഥാപിക്കുവാൻ കഴിയുമെന്നാണ് പരീശന്മാർ വിശ്വസിച്ചിരുന്നത്. ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കണമെന്നതായിരുന്നു അവരുടെ താൽപര്യം. താൻ ഒരു പരീശനാണെന്ന് പൌലോസിന് അഭിമാനത്തോടെ പറയുവാൻ കഴിഞ്ഞിരുന്നു. ഇനിയും ആറാമത്, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ. താൻ സഭയെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവഹിതം നിറവേറുകയാണെന്നാണ് പൌലോസ് ചിന്തിച്ചിരുന്നത്. യെരുശലേമിൽ നിന്ന് ക്രിസ്ത്യാനികളെ ഓടിച്ചു കളഞ്ഞതിൽ സംതൃപ്തി അടഞ്ഞ് മറ്റ് പരീശന്മാരിരുന്നു. എന്നാൽ ലോകത്തെവിടെയും അവരെ പിൻചെന്ന് ഉപദ്രവിക്കണമെന്ന് തീരുമാനമെടുത്ത് മുൻപോട്ടു പോകുകയാണ് പൌലോസ് ചെയ്തത്. അതെ, ദമസ്കോസിലേക്കുള്ള അവന്റെ യാത്രയുടെ ഉദ്ദേശം അതായിരുന്നു. ഏഴാമതായി, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യൻ. താൻ പാപമില്ലാത്തവനെന്നോ പൂർണനെന്നോ അല്ല, പിന്നെയോ കുറ്റമില്ലാത്തവൻ അഥവാ അനന്യൻ എന്നത്ര പൌലോസ് പറയുന്നത്. റോമലേഖനം ഏഴാം അധ്യായത്തിന്റെ ഏഴാം വാക്യത്തിൽ പൌലോസ് തന്റെ കഥ പറയുന്നു. ന്യായപ്രമാണത്താലല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല, മോഹിക്കരുതെന്ന് ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയുകയില്ലായിരുന്നു. പാപരഹിതമായൊരു പൂർണത പൌലോസ് അവകാശപ്പെടുന്നില്ല. ഈ കൽപ്പന അവന് തന്റെ പാപത്തെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന ഒരു സ്ഥിതിയാണ് കാണിക്കുന്നത്. ദൈവവുമായി നിരപ്പ് പ്രാപിപ്പാനായി തന്റെ പാപത്തിനുവേണ്ടി യോഗ്യമായ യാഗം താൻ കഴിച്ചിരിക്കുന്നു എന്നാണ് ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യൻ എന്ന് പൌലോസ് പറഞ്ഞതിന്റെ അർത്ഥം. പൌലോസ് പരമാർത്ഥതയുള്ളവനായിരുന്നു. ന്യായപ്രമാണം സംബന്ധിച്ച് ന്യായപ്രമാണ പ്രകാരം പൌലോസ് ഒരു പരിശുദ്ധ മനുഷ്യനായിരുന്നു. മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയാൽ എനിക്കധികം എന്ന് പറയുവാനുള്ള സകല യോഗ്യതയും പൌലോസിനുണ്ടായിരുന്നു. പൌലോസിന് മുതൽക്കൂട്ടുണ്ടായിരുന്ന സംഗതി ഇതൊക്കെയായിരുന്നു. മറുവശത്ത് അവൻ യേശുക്രിസ്തുവിനെ വെറുത്തിരുന്നു. ആ വെറുപ്പ് കാരണം ക്രിസ്തുവിന്റെ അനുയായികളെ മുഴുവൻ നിർമൂലനാശം വരുത്തുവാനുള്ള ശ്രമമായിരുന്നു അവൻ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ദിവസം ദമസ്കോസിലേക്കുള്ള വഴിയാത്രയിൽ യേശുക്രിസ്തു പൌലോസിനെ കണ്ടുമുട്ടി. അന്നുമുതൽ അവന്റെ ജീവിതത്തിൽ വലിയ വ്യതിയാനമുണ്ടായി. പണ്ട് അവന് വെറുപ്പായിരുന്നത് അവനിന്ന് മുതൽക്കൂട്ടായിത്തീരുന്നു. തനിക്ക് മുതൽക്കൂട്ടായി കരുതിയിരുന്നവയൊക്കെ വെറുപ്പായിത്തീരുന്നു. ഒരു വലിയ വിപ്ലവാത്മകമായ വ്യതിയാനമാണ് പൌലോസിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഏഴാം വാക്യം, എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. തന്റെ പാരമ്പര്യവും സ്വഭാവവും മതപരമായ പദവിയും എല്ലാം പൌലോസ് മുതൽക്കൂട്ടായി കരുതിക്കൊണ്ടിരുന്നു. മാനുഷികമായ രീതിയിൽ അവ വളരെ നല്ല പടികളായി നമുക്ക് തോന്നാം. എന്നാൽ പെട്ടെന്ന് അവയെല്ലാം മാറിപ്പോയി. യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുവാൻ ഇടയായതിനാൽ അവൻ പിന്നീട് അവയിലുള്ള ആശ്രയം വിട്ടുകളഞ്ഞു. അവൻ മുമ്പ് ക്രിസ്തുവിനെ വെറുത്തിരുന്നു. ക്രിസ്തുവിന്റെ അനുയായികളായിട്ടുള്ളവരെ പീഡിപ്പിക്കുവാനായി ദമസ്കോസിലേക്ക് അവൻ പോകുകയായിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയതോടെ അവന് ലാഭമായി കരുതിയിരുന്നതെല്ലാം നഷ്ടമായി, ഛേദമെന്നെണ്ണുവാൻ അവൻ തുടങ്ങി. അവൻ തന്റെ പൂർണ്ണ ആശ്രയം ക്രിസ്തുവിൽ അർപ്പിച്ചു. ഏതൊരു മാനസാന്തരവും ഇത്രമാത്രം വിപ്ലവാത്മകമായിട്ടുള്ളതായിരിക്കും. ലാഭമായി കരുതുന്നതൊക്കെയും ഒരു വ്യക്തിക്ക് ഛേദമായി തോന്നുകയും ഛേദമായിട്ടുള്ളതൊക്കെയും ലാഭമായി തോന്നുകയും ചെയ്യുന്നു. അത് താങ്കളിൽ ഒരു സമൂല പരിവർത്തനം സൃഷ്ടിക്കുന്നു. ഒരു വ്യത്യസ്തമായ സ്ഥിതിയിൽ താങ്കളെ ആക്കി തീർക്കുന്നു. അതാണ് മാനസാന്തരമെന്ന് പറയുന്നത്. 7-8 വാക്യങ്ങൾക്കിടയിൽ ഒരു ഇടവേളയുണ്ട്. പൗലോസിന്റെ മാനസാന്തര സമയം മുതൽ ഈ ലേഖനം എഴുതുന്നത് വരെയുള്ള സമയവ്യത്യാസമാണ് ഈ വാക്യങ്ങൾക്കിടയിലുള്ളത് എന്ന് ചിന്തിക്കാവുന്നതാണ്. പൗലോസ് തന്റെ പ്രേഷിത യാത്രകൾ നടത്തി. ഇപ്പോൾ അവൻ റോമിലെ ഒരു കാരാഗ്രഹത്തിലാണ്. 8 വാക്യം നോക്കിക്ക്. അത്രയുമല്ല, എന്റെ കർത്താവായ ക്രിസ്തു യേശുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദം എന്നെണ്ണുന്നു. പൗലോസിന്റെ മാനസാന്തരം ഏതാനും നിമിഷ നേരത്തേക്കുള്ള ഒരു അനുഭവമായിരുന്നില്ല. ഏതെങ്കിലും ഒരു മീറ്റിംഗിൽ പോയി തീരുമാനമെടുക്കുകയും ഒരു ദർശനം കാണുകയും ചെയ്യുമ്പോൾ ഉന്നതികളിലേക്ക് ഉയരാമെന്നും അത്രമാത്രമേ ഉള്ളൂ എന്നുമാണ് മാനസാന്തര അനുഭവത്തെക്കുറിച്ച് ചിലർ ചിന്തിക്കുന്നത്. എന്നാൽ എന്നെ ശ്രദ്ധിക്കുന്ന സുഹൃത്തെ, നിങ്ങളിൽ നിലനിൽക്കുന്നതായ ഒന്നാണ് മാനസാന്തരം. അത് ഒരു നിമിഷത്തേക്ക് മാത്രമുള്ള കാര്യമല്ല. അതൊരു നിമിഷത്തിൽ സംഭവിക്കുന്നതാണെങ്കിലും ഒരു ആയുഷ്കാലം മുഴുവൻ തുടർന്നുകൊണ്ടുപോകുന്ന ഒരു പ്രക്രിയയാണ്. വിശുദ്ധീകരണം എന്നത് വലിയ വൈകാരികാനുഭവമല്ല. ദൈവത്തിൽ പൂർണമായ ആശ്രയം വെച്ചുകൊണ്ടുള്ള അനുദിന നടപ്പാണ് വിശുദ്ധീകരണം. തന്റെ മാനസാന്തരത്തിന്റെ ആ നിമിഷം മുതൽ താൻ ക്രിസ്തുവിനു വേണ്ടി ജീവിക്കുന്നു എന്നത്ര പൗലോസ് പറയുന്നത്. അവൻ സകലവും നഷ്ടമാക്കി. പൗലോസിന്റെ ചിന്തയിൽ യേശു ക്രിസ്തുവാണ് ഏറ്റവും ഉയർന്നു നിൽക്കുന്നത്. ഒരു കാലത്ത് വിലയേറിയതെന്ന് കരുതിയിരുന്നതൊക്കെയും ഇപ്പോൾ ചപ്പെന്നും ചവറെന്നും അവൻ കരുതുന്നു. വളരെ ശക്തമായ ഭാഷയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. തന്റെ മതഭക്തി അവൻ ചവിട്ടുകൊട്ടയിൽ എറിഞ്ഞുകളഞ്ഞു എന്നത്ര പൗലോസ് പറയുന്നതിന്റെ അർത്ഥം. താൻ ആശ്രയമായി കരുതിയിരുന്നവയെല്ലാം എറിഞ്ഞുകളഞ്ഞു. ഇപ്പോൾ രക്ഷയ്ക്കായി അവൻ യേശു ക്രിസ്തുവിൽ മാത്രമാണ് ആശ്രയിക്കുന്നത്. പൗലോസിനെ പോലെ അനേകർ തങ്ങളുടെ മതഭക്തി, തങ്ങളുടെ സഭാഭക്തി ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിനെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കൽ വിലയേറിയതായി കരുതിയവയൊക്കെയും ചവിട്ടുകൊട്ടയിൽ വലിച്ചെറിയത്തക്കവണ്ണമുള്ള വിപ്ലവാത്മകമായ വ്യതിയാനമാണ് പൗലോസിലുണ്ടായത്. 9 വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത്, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തു യേശുവിങ്കിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിലിരിക്കേണ്ടതിനും. നോക്കണേ, തനിക്കെങ്ങനെ ദൈവം മുൻപാകെ നിൽക്കുവാൻ കഴിയും എന്ന് ചിന്തിച്ചുകൊണ്ട് വയലിൽ കൂടി നടക്കുമ്പോൾ ഒരു രാത്രിയിൽ ജോൺ ബെനിയന് ലഭിച്ച വാക്യമാണിത്. അപ്പോൾ അവൻ തന്നെ തന്നെ കണ്ടു. ഒരു പാപിയായിട്ടല്ല, പിന്നെയോ ഉള്ളങ്കാൽ മുതൽ ശിരസ് വരെ പാപമായി അവൻ തന്നെ തന്നെ കണ്ടു. തനിക്കൊന്നും തന്നെ ഇല്ല എന്നും ക്രിസ്തുവിൽ സകലവും ഉണ്ട് എന്നും അവൻ മനസ്സിലാക്കി. എന്റെ സ്വന്തം നീതിയല്ല, പൗലോസ് വിശദമാക്കിയതനുസരിച്ച് അവന്റെ സ്വന്തം നീതി ന്യായപ്രമാണപ്രകാരമുള്ള നീതിയായിരുന്നു. അതായത് ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നതായ നീതി. ഉദാഹരണമായി, താൻ ശബത്തിനെക്കുറിച്ചുള്ള ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നു എന്ന് പൗലോസിന് അഭിമാനിക്കുവാൻ കഴിയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ പൗലോസ് പറയുന്നത്, ശബത്ത് കാര്യത്തിൽ ആരും നിങ്ങളെ വിധിക്കരുത്, കൊലോസി ലേഖനം 2:16 വാക്യം എന്നാണ് അവനിപ്പോൾ പറയുന്നത്. എന്റെ സ്വന്തം നീതി ന്യായപ്രമാണപ്രകാരമുള്ള നീതിയാണ്. നമ്മുടെ നീതിപ്രവൃത്തികളൊക്കെയും ദൈവസന്നിധിയിൽ കറവിരണ്ട തുണി പോലെയാണെന്ന് അത്രേ ദൈവം പറഞ്ഞിരിക്കുന്നത്. അവൻ അശുദ്ധ വസ്ത്രങ്ങൾ ശുദ്ധമാക്കുന്ന അലക്കുകാരനല്ല. എന്നാൽ അവൻ അശുദ്ധരായ പാപികളെ സ്വീകരിക്കുകയും അവരെ ശുദ്ധീകരിക്കുകയും ചെയ്യും. തന്റെ സ്വയനീതിയെക്കുറിച്ചുള്ള അവകാശങ്ങളെല്ലാം പൗലോസ് ഉപേക്ഷിച്ചു കളഞ്ഞു. ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിലിരിക്കേണ്ടതിനും. വിശ്വാസം മൂലം എന്നത് പ്രധാനപ്പെട്ട വാക്കാണ്. ഇത് സമ്പാദിക്കുവാൻ ലോകത്തിലേക മാർഗം ഇത് മാത്രമാണ്. അതിനുവേണ്ടി താങ്കൾക്ക് പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല. വില കൊടുത്ത് അത് വാങ്ങുവാൻ പറ്റില്ല. താങ്കൾക്ക് മോഷ്ടിച്ചെടുക്കുവാനും കഴിയുന്നതല്ല ഈ പറയുന്ന വിശ്വാസം. താങ്കൾ കേവലം ദൈവത്തിൽ ആശ്രയിക്കുക മാത്രം ചെയ്യുക. ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി, ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ അവൻ താങ്കളുടെ പാപം നീക്കിക്കളഞ്ഞു. തങ്ങളുടെ നീതീകരണത്തിനായി അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. മാനസാന്തരമില്ലാത്ത അവസ്ഥയിൽ ദൈവത്തിന് നമ്മെ അംഗീകരിക്കാൻ കഴിയുകയില്ല. നാം അവൻ ആകർഷണീയരല്ല എന്നോർക്കണം. അവൻ നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു തന്നു എന്നുള്ളത് ഏറ്റവും അതിശയകരമായ പ്രസ്താവനയാണ്. തന്റെ പ്രിയ ആളുകളുടെ കൂട്ടത്തിൽ നമ്മെയും സ്വീകരിച്ചിരിക്കുന്നു. പൌലോസ് ഇനിയും ഒരിക്കലും ന്യായപ്രമാണപ്രകാരമുള്ള നീതി കെട്ടിപ്പടുക്കുവാൻ ശ്രമിക്കുകയില്ല. എത്രമാത്രം മതഭക്തനായി തീരുമെന്നോ സഭയെ എത്രമാത്രം പീഡിപ്പിക്കാമെന്നോ ഉള്ള ചിന്ത ഇപ്പോൾ പൌലോസിനില്ല. വർത്തമാനകാലത്തെക്കുറിച്ചുള്ള അവന്റെ പരിപാടിയിലും കാര്യമായ മാറ്റം സംഭവിച്ചിരിക്കുന്നു. എന്താണ് പൌലോസ് ചെയ്യുവാൻ പോകുന്നത് എന്ന് ശ്രദ്ധിക്കുക. 19 വാക്യങ്ങൾ. അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്നുവെച്ചും ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവർ എന്നെണ്ണുന്നു. എത്ര വലിയ വിശ്വാസമല്ലേ! വിശ്വാസത്താൽ ലക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ അർത്ഥം ജീവിത നടപ്പിനും പ്രവർത്തനത്തിനും യാതൊരു ലക്ഷ്യബോധവും ഉത്തേജനവും ഇല്ലാത്തതായി തീരുക എന്നാണെന്ന് ചിലർ ചിന്തിക്കുന്നുണ്ട്. കൃപയാൽ ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടു എങ്കിൽ അവൻ വെറുതെ ഇരുന്ന് സമയം ചെലവഴിക്കുന്നവനാണെന്നാണ് ഇങ്ങനെയുള്ളവരുടെ ചിന്താഗതി. അത് ശുദ്ധ അബദ്ധമാണ്. രക്ഷിക്കുന്ന വിശ്വാസം പ്രവർത്തനത്തിനായി മുൻപോട്ട് നയിക്കുന്ന വിശ്വാസമാണ്. യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ്: എന്നാൽ ഒരുത്തൻ നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവൃത്തികളുണ്ട് എന്ന് പറയുമായിരിക്കും. നിന്റെ വിശ്വാസം പ്രവൃത്തികൾ കൂടാതെ കാണിച്ചു തരിക, ഞാനും എന്റെ വിശ്വാസം പ്രവൃത്തികളാൽ കാണിച്ചു തരാം. എന്നെ ശ്രദ്ധിക്കുന്ന സുഹൃത്തെ, താങ്കൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ അതിന്റേതായ പ്രവൃത്തികൾ താങ്കളിൽ നിന്ന് കാണുവാൻ കഴിയണം. അങ്ങനെയുള്ള പ്രവൃത്തികൾ താങ്കളിൽ ഇല്ല എങ്കിൽ താങ്കൾ രക്ഷിക്കപ്പെട്ടവനല്ല. ഞാൻ അല്പം കട്ടിയായി പറയല്ലേ, അതാണ് പൌലോസ് അപ്പോസ്തലനും പറയുന്നത്. താങ്കൾ വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടവനെങ്കിൽ താങ്കൾക്ക് പുത്തൻ ഉത്തേജനവും പുതിയ ലക്ഷ്യവും ഉദ്ദേശവും പുതിയ ജീവിതരീതിയും ഉണ്ടായിരിക്കും. ക്രിസ്തുവിലുള്ള വിശ്വാസം താങ്കളെ രൂപാന്തരപ്പെടുത്തിയിട്ടില്ല എങ്കിൽ താങ്കൾ രക്ഷിക്കപ്പെട്ടവനല്ല. പഴയ ജീവിതം തന്നെ നയിക്കുന്ന പഴയ മനുഷ്യൻ തന്നെയാണ് താങ്കൾ എന്ന് മറക്കരുത്. പരിശുദ്ധാത്മാവിൽ നിന്ന് ലഭ്യമായ ശക്തിയിൽ കൂടിയുള്ള പ്രവർത്തനത്തെയാണ് പൌലോസ് ഇവിടെ പ്രകടമാക്കുന്നത്. ഏതൊരു പ്രമാണത്തെക്കാളും ഉന്നതമായത് ന്യായപ്രമാണത്തിന് കീഴിൽ ഈ മനുഷ്യൻ ഡമസ്കോസിലേക്ക് പോയി. ക്രിസ്തുവിന്റെ അനുയായികളെ ഉപദ്രവിക്കുവാൻ തയ്യാറായിട്ടാണ് അവൻ പോകുന്നത്. എന്നാൽ വിശ്വാസം, അത് കൃപയാൽ ലഭിക്കുന്നതായിട്ടുള്ള രക്ഷ, കൃപാവ്യവസ്ഥയിൽ, വിശ്വാസ കൃപാവ്യവസ്ഥിതിയിൽ അവൻ ഭൂമിയുടെ അറ്റത്തോളം പോയി ക്രിസ്തുവിന്റെ സാക്ഷിയായി തീരുകയും അനേകരെ ക്രിസ്തുവിന്റെ അനുകാരികളായി തീർക്കുകയും ചെയ്യും. വിശ്വാസം താങ്കളിൽ നല്ല പ്രവൃത്തികൾ ഉളവാക്കുന്നതാണ്. എന്നാൽ നല്ല പ്രവൃത്തികൾ രക്ഷയ്ക്ക് നിദാനമല്ല. രക്ഷയ്ക്കായി ക്രൂശിൽ മാത്രമേ ശരണപ്പെടുവാൻ കഴിയുകയുള്ളൂ. താങ്കൾക്ക് വേണ്ടി മരിച്ച യേശുവിനെ താങ്കൾ എന്തു ചെയ്യും എന്ന ചോദ്യമേ ദൈവം നഷ്ടപ്പെട്ട ഒരു ഭാവിയോട് ചോദിക്കുന്നുള്ളൂ. താങ്കൾ യേശുവിനെ താങ്കളുടെ രക്ഷകനായി സ്വീകരിക്കുമെങ്കിൽ താങ്കൾ വിശ്വാസത്താൽ രക്ഷിക്കപ്പെടും. വിശ്വാസത്താൽ മാത്രം ലഭ്യമാകുന്ന നീതീകരണം അത്രേ അത്. രക്ഷിക്കപ്പെട്ടതിന് ശേഷമുള്ള താങ്കളുടെ ജീവിതം പോലും രക്ഷയ്ക്കായുള്ള നീതീകരണത്തോട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയില്ല. ദൈവത്തിനു വേണ്ടി ജീവിക്കുക എന്ന ലക്ഷ്യമുള്ളവാക്കുകയാണ് ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം താങ്കളിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് അത്രേ പൌലോസ് അപ്രകാരം ജീവിതത്തിൽ മുൻപോട്ടു പോയത്. ചിലർ ദൈവത്തിനു വേണ്ടി യാതൊന്നും പ്രവർത്തിക്കുന്നില്ല, തങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് ചിലർ പറയുന്നു. എത്ര മനോഹരമാണ് ഇവിടെ പൌലോസിന്റെ ആഗ്രഹം. അവൻ പറയുക, എനിക്കുള്ള ഒരേ ആഗ്രഹം അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും എനിക്കുള്ള ആഗ്രഹം അതാണ്, അവനെ അറിയണം. അവന്റെ കഷ്ടാനുഭവങ്ങൾ കൂട്ടായ്മയെ അനുഭവിച്ചറിയണം. എത്ര മനോഹരമായ താൽപര്യമല്ല! ജീവിതത്തിൽ വിലപ്പെട്ടതെന്ന് ഇതിനു മുൻപ് കണ്ടിരുന്നതൊക്കെ വലിച്ചെറിഞ്ഞ് അതൊക്കെ ചപ്പും ചവറുമെന്നെണ്ണിയതിന് ശേഷം ഇന്ന് ഏറ്റവും വിലപ്പെട്ടതായി കാണുന്നത് ക്രിസ്തുവിനെ അറിയുന്നതാണ്, ഒരു പടി കൂടി കൂടുതൽ അറിയുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ഇതുപോലെയൊരു വലിയ താൽപര്യമാണോ ഉള്ളത്? എപ്പോഴും ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട താൽപര്യം ഇന്നലെ അറിഞ്ഞതിനേക്കാൾ എങ്ങനെ ഒരു പടി കൂടി ക്രിസ്തുവിനെ എനിക്ക് നല്ലതുപോലെ അറിയുവാൻ സാധിക്കും. അവന്റെ വിശുദ്ധി, അവന്റെ കരുണ, അവന്റെ സ്നേഹം, അവന്റെ ആർദ്രത, മനസ്സലിവ്, നശിച്ചു പോകുന്നവരെക്കുറിച്ചുള്ള ഭാരം, ഇതൊക്കെ ഞാൻ അറിയുമ്പോൾ എന്റെ ജീവിതത്തിൽ അത് അനുവർത്തിക്കുവാൻ, അത് പ്രാവർത്തികമാക്കുവാൻ ഞാൻ കൂടുതൽ താൽപര്യമുള്ളവനാകും. പലപ്പോഴും നമുക്ക് ആ അറിവില്ല എന്നുള്ളതാണ് നമ്മെ ക്രിസ്തീയ ജീവിതത്തിൽ, ആത്മീക ജീവിതത്തിൽ മുൻപോട്ട് പോകുവാൻ അനുവദിക്കാതെ നമ്മെ പിൻപോട്ട് പിടിച്ചിരുത്തുന്ന വസ്തുത. നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാം. കർത്താവേ, നിന്നെ അറിയുവാൻ, നീ ആകുന്നതുപോലെ ആകുവാനുള്ള കൊതി പൂണ്ട് മുൻപോട്ട് പോകാൻ എന്നെ നീ സഹായിക്കണേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ വചനത്തിനായിട്ട് വീണ്ടും ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. അവിടുന്ന് ഞങ്ങളോട് ഇന്ന് വീണ്ടും ഇടപെട്ടതിനായി സ്തോത്രം. നിന്നെയും നിന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ പലപ്പോഴും കർത്താവെ അല്പം ലഭിച്ച അറിവുകൊണ്ട് തൃപ്തിപ്പെട്ടിരുന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വലിച്ചെറിയേണ്ട പലതും വലിച്ചെറിയാതെ അതൊക്കെ വിലപ്പെട്ടതായി കണ്ട് നീയുമായിട്ടുള്ള ബന്ധം ഒന്നുമില്ലാത്തതായി ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് പൗലോസിന്റെ അനുഭവത്തിലൂടെ ഞങ്ങൾ കേട്ടതുപോലെ ഞങ്ങളുമായി തീരുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. അവിടുന്ന് ഈ ദിവസങ്ങളിൽ ഞങ്ങളോട് സംസാരിക്കുന്നതോർത്ത് സ്തോത്രം. നിന്റെ കൃപയിൽ തുടർന്നും ഞങ്ങളെ വഴി നടത്തണമേ. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
ഫിലിപ്പിയർ എഴുതിയ ലേഖനത്തിന്റെ വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ എഴുതിയാലും. ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447763738, 9447767378 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
വാഞ്ചിത മരുളിടും വാനഭർ കതിവൻ എന്ന് തുടങ്ങുന്ന ഈ ഗാനം വീണ്ടും കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത് രാജേഷ് തൃശൂർ, ലളിത വിജയൻ എറണാകുളം, മറിയാമ്മ ജോർജ് കോന്നി എന്നിവരാണ്.
വാഞ്ചിതമരുളിടും വാനവർക്കധിപനി, വന്നിടുക വരം തന്നിടുക. വാഞ്ചിതമരുളിടും വാനവർക്കധിപനി, വന്നിടുക വരം തന്നിടുക. തഞ്ചമടിയർക്കു നീ എന്നറിഞ്ഞടിയങ്ങൾ, തഞ്ചമടിയർക്കു നീ എന്നറിഞ്ഞടിയങ്ങൾ. അഞ്ചിടാതെ പരം കെഞ്ചിടുമേ, വാഞ്ചിതമരുളിടും വാനവർക്കധിപനി, വന്നിടുക വരം തന്നിടുക. പടമർന്നൊരു ചിൽപ്പൊരുളേദയ തൽപരനേ, ഉൾപ്പെട പിന്നുമേൽക്കൽ പടമർന്നൊരു ചിൽപ്പൊരുളേദയ തൽപരനേ. ദർപ്പമെല്ലാം നീക്കി ഉൾക്കലഹം പോക്കി, ദർപ്പമെല്ലാം നീക്കി ഉൾക്കലഹം പോക്കി. സൽപദമടിയർക്കു കാട്ടുക നീ, വാഞ്ചിതമരുളിടും വാനവർക്കധിപനി വന്നിടുക വരം തന്നിടുക. ശത്രുദാഹമേറ്ററുൾക ദേവ തൃപ്തരായ അടിയങ്ങൾ തീർന്നിടുവാൻ. ആത്മവിശത്രുദാഹമേറ്ററുൾക ദേവ തൃപ്തരായ അടിയങ്ങൾ തീർന്നിടുവാൻ. സൂക്ഷ്മമാം തീരുമൊഴി കേട്ടറിഞ്ഞതു വിധം സൂക്ഷ്മമാം തീരുമൊഴി കേട്ടറിഞ്ഞതു വിധം ശുദ്ധിയായി ജീവിപ്പാറാകണമേ. വാഞ്ചിതമരുളിടും വാനവർക്കധിപനി വന്നിടുക വരം തന്നിടുക. മനസ്സുകളിലുന്നത ബലത്തോട് ചെന്നിടണം പറാ നിൻ വചനം. മന്ന മനസ്സുകളിലുന്നത ബലത്തോടു ചെന്നിടണം പറാ നിൻ വചനം. നന്ദിയോടടിയങ്ങൾ നിന്നെ വണങ്ങാൻ നന്ദിയോടടിയങ്ങൾ നിന്നെ വണങ്ങാൻ അരുൾ ചെയ്യണമേ കൃപ ചെയ്യണമേ. വാഞ്ചിതമരുളിടും വാനവർക്കധിപനി വന്നിടുക വരം തന്നിടുക. തേനിലും മധുരമേ നിൻ വചനം. പൂവിലും മണമേറും പൊന്നിലും ഒളി ചിഹ്നം തേനിലും മധുരമേ നിൻ വചനം. രാവിലും പകലിലും ജീവനായി ഭവിച്ചു രാവിലും പകലിലും ജീവനായി ഭവിച്ചു മൽ ഭാവിയനുഗ്രഹ മാകണമേ. വാഞ്ചിതമരുളിടും വാനവർക്കധിപനി വന്നിടുക വരം തന്നിടുക. ആത്മവിശപ്പുദാഹമേറ്ററുൾക ദേവ തൃപ്തരായ അടിയങ്ങൾ തീർന്നിടുവാൻ. ആത്മവിശപ്പുദാഹമേറ്ററുൾക ദേവ തൃപ്തരായ അടിയങ്ങൾ തീർന്നിടുവാൻ. സൂക്ഷ്മമാം തീരുമൊഴി കേട്ടറിഞ്ഞതു വിധം സൂക്ഷ്മമാം തീരുമൊഴി കേട്ടറിഞ്ഞതു വിധം ശുദ്ധിയായി ജീവിപ്പാറാകണമേ. വാഞ്ചിതമരുളിടും വാനവർക്കധിപനി വന്നിടുക വരം തന്നിടുക. മനസ്സുകളിലുന്നത ബലത്തോട് ചെന്നിടണം പറാ നിൻ വചനം. മന്ന മനസ്സുകളിലുന്നത ബലത്തോടു ചെന്നിടണം പറാ നിൻ വചനം. നന്ദിയോടടിയങ്ങൾ നിന്നെ വണങ്ങാൻ, നന്ദിയോടടിയങ്ങൾ നിന്നെ വണങ്ങാൻ. അരുൾ ചെയ്യണമേ കൃപ ചെയ്യണമേ, വാഞ്ചിതമരുളിടും വാനവർക്കധിപനീ.